ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക്. LDFന്റെയും UDFന്റെയും പ്രകടന പത്രിക ഇന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് ഓഡിയോ ബ്രിഡ്ജിലൂടെ കേരളത്തിലെ ജനങ്ങളുമായി സംവദിക്കും. പാർലമെന്റ് ബജറ്റ് സമ്മേളനം ഇന്ന് സമാപിക്കും. പശ്ചിമേഷൻ സംഘർഷം സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കാതിരിക്കാൻ ആവശ്യമായ ശക്തമായ ശ്രമങ്ങൾ തുടരാൻ മന്ത്രാലയങ്ങൾക്കും വകുപ്പുകൾക്കും പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. നാസയുടെ മനുഷ്യ ചാന്ദ്രഭ്രമണ ദൌത്യം ആർട്ടിമിസ് 2 വിക്ഷേപിച്ചു. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ സ്മരണ പുതുക്കി ഇന്ന് പ്രസഹ വ്യാഴം. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക്. പരസ്യ പ്രചാരണത്തിന് 6 ദിവസം മാത്രം ശേഷിക്കെ ദേശീയ പ്രാദേശിക നേതാക്കൾ ജനഹിതം സ്വന്തമാക്കാൻ സംസ്ഥാനത്ത് പര്യടനം തുടരുകയാണ്. LDFന്റെയും UDFന്റെയും പ്രകടന പത്രിക ഇന്ന് പ്രകാശനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് 4:30 ഓഡിയോ ബ്രിഡ്ജിലൂടെ കേരളത്തിലെ 400,000+ ആളുകളുമായി സംവദിക്കും. തെരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് നരേന്ദ്രമോദി മറുപടി നൽകും. NDAയുടെ പ്രചാരണത്തിന് പ്രധാനമന്ത്രി മറ്റന്നാൾ തിരുവനന്തപുരത്തും തിരുവല്ലയിലുമെത്തും. പ്രചാരണ രംഗത്തെ കൂടുതൽ വിശേഷങ്ങൾ.
മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് രാവിലെ വർക്കല, കിളിമാനൂർ എന്നിവിടങ്ങളിലും ഉച്ചകഴിഞ്ഞ് തൃപ്പൂണിത്തുറ, മരട് എന്നിവിടങ്ങളിലും പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് തലശ്ശേരിയിൽ പ്രചാരണത്തിനെത്തും. NDA സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുക്കും. ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക രാവിലെ കോഴിക്കോട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്യും. CH കണാരൻ സ്മാരക മന്ദിരത്തിലാണ് പ്രകാശന ചടങ്ങ്. വൈകിട്ട് കോഴിക്കോട് ബീച്ചിലെ LDF റാലിയിലും ബേപ്പൂർ, കുന്ദമംഗലം, നാദാപുരം എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് പരിപാടികളിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. ബീഹാർ പ്രതിപക്ഷ നേതാവും RJD ദേശീയ വർക്കിംഗ് പ്രസിഡന്റുമായ തേജസ്വി യാദവ് ഇന്ന് ബേപ്പൂർ മണ്ഡലത്തിലെ പ്രചാരണ പരിപാടിയിൽ സംബന്ധിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ കണ്ണൂർ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. UDFന്റെ പ്രകടന പത്രിക രാവിലെ കൊച്ചിയിൽ പ്രകാശനം ചെയ്യും. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, AICC ജനറൽ സെക്രട്ടറിമാരായ KC വേണുഗോപാൽ, ദീപാദാസ് മുൻഷി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. കോൺഗ്രസ് നേതാവ് പ്രിയങ്കാഗാന്ധി ഇന്ന് UDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന് തിരുവനന്തപുരത്തും കൊല്ലത്തുമെത്തും. രാവിലെ ചിറയൻകീഴിലാണ് പ്രിയങ്ക പങ്കെടുക്കുന്ന ആദ്യ യോഗം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ശനിയാഴ്ച എറണാകുളം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലെ പ്രചാരണ പരിപാടികളിൽ പ്രസംഗിക്കും. കർണാടക മന്ത്രി സമീർ അഹമ്മദ് ഖാൻ, മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ എന്നിവർ ഇന്ന് കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തും.
കണ്ണൂർ ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് 11 മണ്ഡലങ്ങളിലും പൂർത്തിയായി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
ഇന്നലെ രാവിലെ 8 മണിയോടെയാണ് സ്ഥാനാർത്ഥികളുടെ ഏജന്റിന്റെ സാന്നിധ്യത്തിൽ കമ്മീഷനിംഗ് തുടങ്ങിയത്. രാത്രി വൈകിയാണ് പല മണ്ഡലങ്ങളിലും കമ്മീഷനിംഗ് പൂർത്തിയായത്. മണ്ഡലത്തിന്റെ ചുമതലയുള്ള പൊതുനിരീക്ഷകനും വരണാധികാരിയും മറ്റുദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ സ്ഥാനാർത്ഥിയുടെ പേര്, ചിഹ്നം, സമയം എന്നിവ സെറ്റ് ചെയ്ത് യന്ത്രങ്ങൾ പോളിംഗിനായി തയ്യാറാക്കി. ബാലറ്റ് യൂണിറ്റുകളിൽ സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും രേഖപ്പെടുത്തുകയും കൺട്രോൾ യൂണിറ്റുകളുമായി ബന്ധിപ്പിച്ച് വോട്ടിംഗ് സൌകര്യം ഉറപ്പാക്കുകയും ചെയ്തു. സുതാര്യതയ്ക്കായി മാതൃകാ വോട്ടെടുപ്പ് നടത്തി. കമ്മീഷനിംഗ് പൂർത്തിയാക്കി സീൽ ചെയ്ത EVM യന്ത്രങ്ങൾ വോട്ടെടുപ്പിന്റെ തലേദിവസമാണ് വിതരണം ചെയ്യുക. അതുവരെ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിക്കും.
കാസർഗോഡ് ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് നടപടികൾ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ ഇന്നലെ ഉദുമ, മഞ്ചേശ്വരം മണ്ഡലങ്ങളിലെ കമ്മീഷനിംഗ് ആണ് തുടങ്ങിയത്. തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേറിട്ട ഓഫറുമായി സപ്ലൈകോ. വോട്ട് രേഖപ്പെടുത്തുന്നവർക്ക് 1 രൂപയ്ക്ക് 1 കിലോ ശബരി പുട്ടുപൊടി നൽകുമെന്ന് സപ്ലൈകോ അറിയിച്ചു. വോട്ട് ചെയ്തതിന് തെളിവായി വിരലിലെ മഷിയടയാളം പരിശോധിച്ച ശേഷമായിരിക്കും പുട്ടുപടി വിതരണം. സപ്ലൈകോയിൽ നിന്ന് 1,000 രൂപയ്ക്ക് മുകളിൽ സബ്സിഡിയില്ലാത്ത സാധനങ്ങൾ വാങ്ങുന്നവർക്കാണ് 1 രൂപയ്ക്ക് 1 കിലോ പുട്ടുപൊടി നൽകുന്നത്. തിരുവനന്തപുരത്ത് സ്വീപിന്റെ നേതൃത്വത്തിൽ നിഷിലും ശ്രീ ചിത്രിതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലും വോട്ടർ അവബോധ പരിപാടി സംഘടിപ്പിച്ചു. വോട്ടിംഗ് പ്രക്രിയ വിശദീകരിക്കുന്ന വീഡിയോ നിഷിലെ പരിപാടിയിൽ പ്രദർശിപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട കണക്ക് പരിശോധന പൂർത്തിയായി. 100 സ്ഥാനാർത്ഥികളിൽ 62 പേർ കണക്കുകൾ ഹാജരാക്കി. 38 പേർക്ക് നോട്ടീസ് അയച്ചു. രണ്ടാംഘട്ട പരിശോധന 4 April, 3rd പരിശോധന 8 April നടത്തും. പാർലമെന്റ് ബജറ്റ് സമ്മേളനം ഇന്ന് സമാപിക്കും. ബജറ്റ് സമ്മേളനത്തിന്റെ 8 March ആരംഭിച്ച രണ്ടാംഘട്ടത്തിൽ ധനകാര്യ ബില്ലിനും ധനവിനിയോഗ ബില്ലിനും പാർലമെന്റ് അംഗീകാരം നൽകി. പശ്ചിമേഷൻ സംഘർഷത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുസഭകളിലും രാജ്യത്തിന്റെ നിലപാട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
ഇന്നലെ ജൻ വിശ്വാസ് 2026 ബിൽ ലോക്സഭ പാസാക്കി. ചെറിയ നിയമലംഘനങ്ങളെ ക്രിമിനൽ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ നിന്നൊഴിവാക്കി ബിസിനസ് സുഗമമാക്കാനും വ്യക്തിജീവിതം മെച്ചപ്പെടുത്താനും ലക്ഷ്യമിടുന്നതാണ് ജൻ വിശ്വാസ് ബിൽ. ചെറിയ കാരണങ്ങൾക്ക് കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് പകരം ജനങ്ങൾക്ക് നീതി നൽകുന്ന വ്യവസ്ഥകളാണ് ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ബിൽ ചർച്ചയ്ക്ക് മറുപടിയായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. രാജ്യസഭ ഇന്ന് ആന്ധ്രാപ്രദേശ് പുനഃസംഘടനാ ഭേദഗതി ബിൽ 2026 പരിഗണിക്കും. അമരാവതി ആന്ധ്രാപ്രദേശ് തലസ്ഥാനമാക്കുന്നതടക്കം വ്യവസ്ഥകൾ ബില്ലിലുണ്ട്.
പശ്ചിമേഷ്യൻ സംഘർഷം സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കാതിരിക്കാൻ ആവശ്യമായ ശക്തമായ ശ്രമങ്ങൾ തുടരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ത്രാലയങ്ങൾക്കും വകുപ്പുകൾക്കും നിർദ്ദേശം നൽകി. അവശ്യ സാധന ലഭ്യതയും രാസവളമടക്കം കാർഷിക മേഖലയുടെ ആവശ്യങ്ങളും ഉറപ്പുവരുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ മന്ത്രിസഭാ സുരക്ഷാ സമിതിയുടെ പ്രത്യേക യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. യഥാർത്ഥ സാഹചര്യങ്ങളെക്കുറിച്ച് ആധികാരിക വിവരങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കി തെറ്റായ വിവരങ്ങളും കിംവദന്തികളും പ്രചരിക്കുന്നത് തടയണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും ദേശീയ സെൻസസിന്റെ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയിൽ പങ്കാളികളായി. ഓൺലൈനായി വെബ് പോർട്ടലിൽ സ്വയം വിവരങ്ങൾ സമർപ്പിക്കാൻ കഴിയുന്ന സംവിധാനമാണ് സെൽഫ് എന്യൂമറേഷൻ. ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിന്റെ സഹായത്തോടെ ഡിജിറ്റലായി വിവരങ്ങൾ നൽകാൻ കഴിയുന്ന പ്രക്രിയയിൽ പങ്കാളികളാകാൻ ഉപരാഷ്ട്രപതി ജനങ്ങളെ ആഹ്വാനം ചെയ്തു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നാസയുടെ മനുഷ്യ ചാന്ദ്രഭ്രമണ ദൌത്യമായ ആർട്ടിമിസ് 2 വിക്ഷേപിച്ചു. ഇന്ത്യൻ സമയം പുലർച്ചെ 3:54 അമേരിക്കയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം. റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച്, ജെറമി ഹാൻസൺ എന്നീ ബഹിരാകാശ യാത്രികരാണ് ദൌത്യത്തിലെ പങ്കാളികൾ. ക്രിസ്റ്റീന കോച്ച് എന്ന യാത്രികയുടെ പങ്കാളിത്തം കൊണ്ട് ആർട്ടിമിസ് 2 മുൻ ദൌത്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. 1968 അപ്പോളോ ദൌത്യങ്ങളിൽ പുരുഷന്മാർ മാത്രമാണ് ചാന്ദ്രയാത്ര നടത്തിയത്. അമേരിക്കക്കാരല്ലാത്ത യാത്രികരും ആർട്ടിമിസിലുണ്ട്. 10 ദിവസത്തോളം നീളുന്നതാണ് ഈ ദൌത്യം. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ സ്മരണ പുതുക്കി ഇന്ന് പെസഹ വ്യാഴം. ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇന്ന് കാൽകഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനകളും ഉണ്ടായിരിക്കും. ക്രിസ്തീയ ഭവനങ്ങളിൽ വൈകിട്ട് അപ്പം മുറിക്കൽ ചടങ്ങുകളും ഉണ്ടായിരിക്കും.
കുരിശുമരണത്തിന് മുൻപ് യേശുദേവൻ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതിന്റെയും അവർക്കൊപ്പം അന്ത്യ അത്താഴം കഴിച്ചതിന്റെയും സ്മരണയിലാണ് ലോകത്തെ ക്രൈസ്തവ വിശ്വാസികൾ പെസഹ ആചരിക്കുന്നത്. ദുഃഖവെള്ളിദിനമായ നാളെ കുരിശുമരണത്തിന്റെ സ്മരണയിൽ ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴിയും പ്രത്യേക പ്രാർത്ഥനകളും നടത്തും. ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണ പുതുക്കി വിശ്വാസികൾ ഞായറാഴ്ച ഈസ്റ്റർ ആഘോഷിക്കും.
ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ ലക്നൌവിൽ 6 wicketsന് തോൽപ്പിച്ചു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7:30 മത്സരം. സാഫ് അണ്ടർ 20 പുരുഷ ഫുട്ബോളിൽ നിലവിൽ ചാമ്പ്യന്മാരായ ഇന്ത്യ ഭൂട്ടാനെ മറുപടിയില്ലാത്ത 5 goals തകർത്ത് ഫൈനലിലെത്തി. മാലിയിൽ നാളെ ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് നാളെ സമാപിക്കാനിരിക്കെ 21 സ്വർണമടക്കം 36 മെഡലുമായി കർണാടക മുന്നേറ്റം തുടരുന്നു. 17 സ്വർണമടക്കം 43 മെഡലുമായി ഒഡീഷയാണ് 2nd സ്ഥാനത്ത്. 9 സ്വർണം ഉൾപ്പെടെ 19 മെഡലുമായി ജാർഖണ്ഡ് 3rd സ്ഥാനത്തുണ്ട്. കരസേനയുടെ തിരുവനന്തപുരം ദക്ഷിണ കമാൻഡ് ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായി ലഫ്റ്റനന്റ് ജനറൽ സന്ദീപ് ജെയിൻ ചുമതലയേറ്റു. കരസേന ഉപമേധാവിയായി ചുമതലയേറ്റ ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിന്റെ പിൻഗാമിയായാണ് അദ്ദേഹം സ്ഥാനമേറ്റത്. വീരമൃത്യു വരിച്ച സൈനികർക്ക് യുദ്ധസ്മാരകത്തിൽ സന്ദീപ് ജെയിൻ ആദരാഞ്ജലി അർപ്പിക്കുകയും ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുകയും ചെയ്തു. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പയങ്കുനി ഉത്സവ ആറാട്ട് ഇന്ന്. ആറാട്ട് ഘോഷയാത്രയുടെ ഭാഗമായി തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ റൺവേ ഇന്ന് വൈകിട്ട് 4:45 മുതൽ രാത്രി 9 വരെ അടച്ചിടും. പയങ്കുനി ഉത്രം ഉത്സവ ചടങ്ങുകൾ പൂർത്തിയാക്കി ശബരിമലയിൽ ഇന്നലെ രാത്രി 10 നടയടച്ചു. വിഷു മേടമാസ പൂജകൾക്കായി ഈ മാസം 10 വീണ്ടും നട തുറക്കും. കണ്ണൂർ കണ്ണാടിപ്പറമ്പ് ശ്രീധർമ്മശാസ്ത ക്ഷേത്രം ഉത്സവത്തിന് കൊണ്ടുവന്ന ആന ഇന്നലെ രാത്രി വിരണ്ടോടി. ഒട്ടേറെ വാഹനങ്ങൾക്കും വൈദ്യുതി തൂണുകൾക്കും കേടുപറ്റി. ക്ഷേത്രത്തിൽ നിന്ന് 4 kilometers അകലെ ആനയെ തളച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക്. LDFന്റെയും UDFന്റെയും പ്രകടന പത്രിക ഇന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് ഓഡിയോ ബ്രിഡ്ജിലൂടെ കേരളത്തിലെ ജനങ്ങളുമായി സംവദിക്കും. പാർലമെന്റ് ബജറ്റ് സമ്മേളനം ഇന്ന് സമാപിക്കും. പശ്ചിമേഷൻ സംഘർഷം സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കാതിരിക്കാൻ ആവശ്യമായ ശക്തമായ ശ്രമങ്ങൾ തുടരാൻ മന്ത്രാലയങ്ങൾക്കും വകുപ്പുകൾക്കും പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. നാസയുടെ മനുഷ്യ ചാന്ദ്രഭ്രമണ ദൌത്യം ആർട്ടിമിസ് 2 വിക്ഷേപിച്ചു. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ സ്മരണ പുതുക്കി ഇന്ന് പെസഹ വ്യാഴം. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.